السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്തിൻ്റെ ആദ്യ ഭാഗം, അതിൻ്റെ വിശദീകരണം എന്താണ്, അത് ഉച്ചരിക്കുന്ന ഓരോ മുസ്ലിമും ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട നിബന്ധനകൾ എന്താണ്, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട അനുബന്ധമായ ചില പാഠങ്ങൾ, അവയാണ് കഴിഞ്ഞ ദർശനം നാം വിവരിച്ചത്. ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം, ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദൂതനാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. കലിമത്തു ഷഹാദ, സാക്ഷ്യവചനം എന്ന് നാം പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഷഹാദത്തുകൾ കൂടിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഇല്ല എങ്കിൽ മറ്റുള്ള ഷഹാദത്തിനും നിലനിൽക്കാൻ കഴിയുകയില്ല. ഒരാൾ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് അയാൾ സാക്ഷ്യം വഹിക്കാതിരുന്നാൽ അയാൾ മുസ്ലിം ആവുകയില്ല. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഒരാൾ ആത്മാർത്ഥമായി പറയുകയാണ് എങ്കിൽ, അയാളത് അറിഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ് എങ്കിൽ, അയാൾക്ക് ഷഹാദത്തിൻ്റെ ഈ രണ്ടാമത്തെ ഭാഗം പറയാതിരിക്കാൻ സാധിക്കുകയില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ശരി, എങ്ങനെയാണ് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത്? ആരാണത് നമുക്ക് പഠിപ്പിച്ചു തന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിനെ എപ്രകാരം ഒരാൾ ഇബാദത്ത് ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നമ്മോട് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചാൽ അതോടൊപ്പം തന്നെ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഭാഗം കൂടി അയാൾ അംഗീകരിക്കേണ്ടതുണ്ട്. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്? നമ്മുടെ പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ പറയുന്നു, ദലീലു ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ ഷഹാദത്തിന്റെ തെളിവ് എന്താണ്? ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിൽ പറഞ്ഞിരിക്കുന്നു, ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസികും ഹരീസുൻ അലൈക്കും അസീസുൻ അലൈഹിമ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്താണ് ഷഹാദത്തിന് തെളിവായി അദ്ദേഹം പറഞ്ഞത്. ലഖദ് ജാഅകും, ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഉറപ്പായും, ജാഅകും നിങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസിക്കും, ഒരു ദൂതനിതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, മിൻ അൻഫുസിക്കും, ആ ദൂതൻ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളല്ല, നിങ്ങൾക്ക് അപരിചിതനായ വ്യക്തിത്വമല്ല, മിൻ അൻഫുസിക്കും, അദ്ദേഹം നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതനാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇത് പറഞ്ഞത്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് നിങ്ങളിൽ നിന്നുള്ള ദൂതൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇതാ, ഈ ദൂതനെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ രഹസ്യവും പരസ്യവും എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം, സത്യസന്ധത എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. റസൂലും മിന അൻഫുസിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏടുകൾ പരിശോധിച്ചാൽ ചിലപ്പോൾ ഒരു മനുഷ്യന് ചിലപ്പോൾ അയാളുടെ വീട്ടിൽ നടക്കുന്ന അയാളുടെ വീട്ടിൽ അയാളുടെ ഒപ്പമുള്ള വ്യക്തി അയാളെക്കാൾ അയാളെ കുറിച്ച് അറിയുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത നൽകുന്ന ഹദീസുകൾ കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ നമ്മളൊപ്പം ജീവിക്കുന്ന നമ്മൾ ഭാര്യനെ കുറിച്ച് വരെ നമുക്ക് അത്ര അറിവുണ്ടാവില്ല. എങ്ങനെയാണ് അവിടുന്ന് ചിരിച്ചിരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് നടന്നിരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് സംസാരിച്ചിരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് ഖുത്ബ പറഞ്ഞിരുന്നത്, എന്തായിരുന്നു അവിടുത്തെ സ്വഭാവം, എപ്രകാരമായിരുന്നു അവിടുത്തേക്ക് വിനയമുണ്ടായിരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് ശത്രുക്കളോട് പെരുമാറിയത്, ഭാര്യമാരോട് പെരുമാറിയത്, അനുജരന്മാരോട് പെരുമാറിയത്, വൃദ്ധരോട് എങ്ങനെ പെരുമാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും നമുക്കറിയാം. എന്തിനധികം അവിടുന്ന് എങ്ങനെയാണ് മലമൂത്ര വിസർജനത്തിന് ഇരുന്നിരുന്നത്, അവിടുന്ന് വസ്ത്രം അല്ലെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അവിടുന്ന് താഴോട്ടിരുന്ന് ഭൂമിയോട് അടുക്കുന്നത് വരെ അവിടുന്ന് വസ്ത്രം ഉയർത്താറുണ്ടായിരുന്നില്ല. റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂലാണ് അവിടുന്ന്, നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഖുർആനിൽ പലയിടത്തും ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ് അവിടുന്ന്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് ധാരാളമായി പുറത്തു നൽകുന്ന, അവരോട് ധാരാളമായി കരുണ കാണിക്കുന്ന, അലിവ് കാണിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സത്യസന്ധത തിരിച്ചറിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, അർ-റിസാല ലാ യദ്ദഈഹ ഇല്ലാ ഖൈറുൻ നാസ് ഔ ശർറുൻ നാസ്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് വാദിക്കുന്നത് രണ്ടാലൊരാളായിരിക്കും. രണ്ടിലൊരാളല്ലാതെ ഒരിക്കലും ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറയില്ല. ഒന്നല്ലെങ്കിൽ അവൻ ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരിക്കും, അതല്ലെങ്കിൽ അവൻ ജനങ്ങളിൽ ഏറ്റവും വലിയ തമ്മാടിയായിരിക്കും. ഇതിന് രണ്ടിനും ഇടയിൽപ്പെട്ട ഒരാൾ ഒരിക്കലും ഞാൻ നബിയാണെന്ന് പറയില്ല. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നൊരു സാധാരണ മനുഷ്യൻ സാധാരണ കാര്യങ്ങൾ നോക്കി നടന്ന് ജീവിച്ചു പോകുന്ന ഒരാൾ വെറുതെ പറയില്ല ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന്. ഒന്നല്ലെങ്കിൽ അവൻ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടിയായിരിക്കും, ജനങ്ങളുടെ പണം കക്കാൻ വേണ്ടി, അവരുടെ സമ്പത്ത് തട്ടിപ്പറിക്കാൻ വേണ്ടി അവൻ കള്ളപ്രവാചകത്വം വാദിക്കും. ഉദാഹരണത്തിന് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ പോലെ. ഒന്നല്ലെങ്കിൽ അവൻ ഏറ്റവും മോശക്കാരനായിരിക്കും, അല്ലെ അയാളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് മൂത്രവാർച്ചയായിരുന്നു, അയാൾക്ക് മൂത്രവാർച്ച ഉണ്ട് എന്നുള്ളതായിരുന്നു, അയാൾ നബിയാണെന്നുള്ള തെളിവായി അയാൾ പറഞ്ഞിരുന്നു. ഒരാൾ നബിയാണ് എന്ന് പറയുക ഒന്നല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും വലിയ കള്ളനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും വലിയ സത്യസന്ധനായിരിക്കും. ഈ രണ്ടിലൊരാളല്ലാതെ ഈ പറഞ്ഞ കാര്യം വാദിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങളെടുത്ത് പരിശോധിക്കുക. അവിടുന്ന് തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല. തൻ്റെ പേരക്കുട്ടി അല്ലേ അവിടുന്ന് അഹ്ലുൽ ബൈത്തിന് സദഖയുടെ സകാത്തിന്റെ സമ്പത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അനുവാദമില്ല. തൻ്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വീട്ടിൽ കണ്ട ഒരു കാരക്ക എടുത്ത് വായിലേക്ക് ഇടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് പുറത്തേക്ക് തുപ്പിക്കളയാൻ പറഞ്ഞോടുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു നിനക്കറിയില്ലേ നമുക്ക് സദഖയുടെ സമ്പാദ്യം അനുവദനീയമല്ല എന്ന് നിനക്കറിയില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു അത് സദഖയുടെ സമ്പാദ്യത്തിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പില്ല, പക്ഷേ ചിലപ്പോൾ ആയിരിക്കാം. സദഖയും സകാത്തും അവർക്ക് അനുവദിക്കപ്പെട്ടതല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരമകനെ തടയുകയാണ്. നോക്കൂ, നിങ്ങൾ അവിടുന്ന് ജനങ്ങളുടെ സമ്പത്ത് എടുക്കുകയല്ല, അവർക്ക് നൽകുകയാണ്. മുദർ ഗോത്രത്തിൽ നിന്ന് കുറച്ച് ആളുകൾ ഒരിക്കൽ മസ്ജിദുൻ നബിയിൽ വന്നു. അവരുടെ വസ്ത്രമാകെ നുരുമ്പിപ്പോയിരിക്കുന്നു, അവരുടെ ശരീരത്തിൽ മറക്കേണ്ട രൂപത്തിൽ മറക്കാനുള്ള വസ്ത്രം പൂർണ്ണമായില്ല. അവരിൽ പലരും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മെലിഞ്ഞ് അവശരായിക്കൊണ്ടാണ് വന്നെത്തിയിരിക്കുന്നത്. അവരെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ദുഃഖം പ്രകടമായി. അവിടുന്ന് ഉടനെ തന്റെ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ്. തന്റെ വീട്ടിലുള്ള പത്നിമാരോട് അവിടുന്ന് ചോദിക്കാൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വീട്ടിൽ ഭക്ഷണമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചിലപ്പോൾ മാസങ്ങളോളം അടുപ്പ് പുകയാറില്ല. മദീനയുടെ സേനാനായകന്റെ കാര്യമാണ് ഈ പറയുന്നത്, നേതാവിന്റെ കാര്യമാണ് ഈ പറയുന്നത്, സഹാബത്തിന് നേതൃത്വം നൽകിയ മനുഷ്യന്റെ കഥയാണ് ഈ പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തിരിച്ചു വന്നു, സഹാബികളെ വിളിച്ചു കൂട്ടി. നോക്ക്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ സഹാബികളോട് പോയി പൈസ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞില്ല. അവിടുന്ന് തന്റെ വീട്ടിലേക്ക് പോയി നോക്കാൻ, എന്തെങ്കിലും എടുക്കാണ്ടാവോന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് അവിടുന്ന് സഹാബികളെ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവിടുന്ന് പ്രസംഗിച്ചു, അവരോട് സദഖ നൽകാൻ വേണ്ടി അവിടുന്ന് പ്രോത്സാഹനം നൽകി. ഓരോരുത്തരായി സദഖകൾ കൊണ്ടുവന്ന ഒരു അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ കയ്യിൽ തൂക്കി പിടിക്കാൻ സാധിക്കുന്നത്ര സാധനങ്ങൾ എടുത്ത് പ്രയാസത്തോടുകൂടി മസ്ജിദ് നബിയിലേക്ക് കയറി വന്നു. അയാളെ കണ്ടപ്പോൾ മറ്റുള്ള സഹാബിമാർ അവരും തങ്ങളുടെ വീടുകളിലേക്ക് പോയി കിട്ടാവുന്നതെല്ലാം എടുത്തുകൊണ്ടുവന്നു. വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഒരു ചെറിയ കുന്ന് മസ്ജിദ് നബിയിൽ ഇങ്ങനെ ഉണ്ടായി. സഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സന്തോഷം കൊണ്ട് അതിന് തിളക്കം ഞങ്ങൾ കാണാൻ തുടങ്ങി. അവിടുന്ന് അതിൽ നിന്ന്, ഇതാ വീട്ടിലെന്തെങ്കിലും ഇല്ല, കുറച്ച് എനിക്കൊന്ന് തന്നേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ല, അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പടയെങ്കി യഹൂദന്റെ കയ്യിൽ പണയത്തിലാണ്. ആരുടെ പടയെങ്കി? ഈ കാണുന്ന സഹാബികൾ, ലക്ഷക്കണക്കിന് വരുന്ന സഹാബിമാർ അവർക്ക് മുൻപിൽ, അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് വരുന്ന സഹാബിമാർ അവർക്ക് മുൻപിൽ ഖുത്ബ നടത്തിയ, ഹജ്ജത്തുൽ വദാഇൽ അവർക്ക് നേതൃത്വം നൽകിയ, ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറായ ഒരു സമൂഹത്തിന്റെ നേതാവ് അവിടുത്തെ പടയെങ്കി പണയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തുടർച്ചയായി വയറു നിറച്ച് ഭക്ഷിച്ച ഒരു സംഭവമില്ല. വയറു നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് 3 ദിവസം തുടർച്ചയായി അവിടുന്ന് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇതായിരുന്നു. അവിടുത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവർ, അവിടുത്തെ ഒപ്പമുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തിയവർ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ നീചമായ രൂപത്തിൽ വധിച്ചു കളഞ്ഞവർ, അതാ വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ചുകൊണ്ട് തിരിച്ചെത്തുകയാണ്. മക്ക വിജയിച്ചടക്കിക്കൊണ്ട് തന്റെ നാട്ടിലേക്ക് തന്നെ പുറത്താക്കിയവരെ, അവർക്കു മേൽ അധികാരം നേടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തുന്നു. ഉപദ്രവിച്ചവരുണ്ട്, പ്രയാസപ്പെടുത്തിയവരുണ്ട്, മക്കയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയവരുണ്ട്, കൊലപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട്, മക്കയുടെ പരിധിയിൽ വെച്ചുകൊണ്ട് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചവരുണ്ട്. അവരെല്ലാം അതാ മുന്നിൽ വന്ന് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അവർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഞങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്റെ മകനാണ്, ഏറ്റവും നല്ല പിതാവിന്റെ പുത്രനാണ് താങ്കൾ, ഏറ്റവും നല്ല പുത്രനാണ് താങ്കൾ. താങ്കളിൽ നിന്ന് മാന്യതയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബു അൻതുമുത്തലഖാ, പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചു പറഞ്ഞയക്കുകയാണ്. ഇതൊരു കള്ളപ്രവാചകന്റെ ചരിത്രമാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് കളവ് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ട്? അതിന്റെ ഒരു ചെറിയ ഭാഗം അവിടുന്ന് കൊടുത്ത് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏടുകൾ നീ പരിശോധിക്കുക. അത് വായിച്ചതിന് ശേഷം 40 വർഷക്കാലം ഒരു നാട്ടിൽ അൽ അമീൻ, ഒരിക്കൽ പോലും കളവ് പറയാത്ത സത്യസന്ധനായി ജീവിച്ച ഒരു മനുഷ്യൻ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ സമ്പത്ത് ഒരു രൂപ പോലും മോഷ്ടിക്കുന്നതിന് വേണ്ടി കളവ് പറയാത്ത ഒരാൾ അള്ളാഹുവിന്റെ മേൽ കളവ് പറയുകയോ സാധിക്കും? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ആ റസൂലിനെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സഹോദര, പരിഹാസങ്ങൾ മാറ്റിവെക്കുക, കളിയാക്കലുകൾ മാറ്റിവെക്കുക, ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക, കുറച്ചു നേരം ബുദ്ധിയെടുത്ത് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവിടുന്ന് സത്യവാനായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊരു മുസ്ലിം പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അവൻ അർത്ഥമാക്കുന്നത്? മൂന്ന് കാര്യങ്ങളാണ് അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഓരോ മുസ്ലിമും മൂന്ന് കാര്യങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ ഖുറൈഷി അൽ ഹാഷിമി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അവിടുന്ന് മക്കയിൽ ജനിച്ച അബ്ദുള്ളയുടെ മകനായി, ആമിനയുടെ മകനായി ജനിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ലഭിച്ചവരാണ്, അത് ജനങ്ങൾക്ക് എത്തിച്ചു നൽകുക എന്ന ബാധ്യത ഏൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. ഒന്നാമത്തെ കാര്യം, ഷഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ വിശ്വസിക്കേണ്ട ആദ്യത്തെ കാര്യം അതാണ്, അവിടുത്തേക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നുണ്ട്, അവിടുന്ന് അള്ളാഹുവിന്റെ സന്ദേശമാണ് ജനങ്ങൾക്ക് എത്തിച്ചു നൽകിയത്. ഇത് ഒന്നാമത് ഒരാൾ വിശ്വസിക്കണം. ഇത് ബാലപാഠമാണ്, ബാലപാഠമാണ്, സംശയമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് എണ്ണി പറയുന്നത്? മുസ്ലിമാകുന്ന ഒരാൾ ഈ പറഞ്ഞ കാര്യം അറിയേണ്ടതുണ്ട്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുസ്ലിമീങ്ങളിൽ പെട്ടവർ തന്നെ ഈ കാര്യം, അതിലെനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന കാര്യം സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്ന അഅ്തദ്ന ലിൽകാഫിരീന സഈറ. ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഫഇന്ന അഅ്തദ്ന ലിൽകാഫിരീൻ സഈറ, നാം കുഫ്ഫാറുകൾക്ക്, ആർക്ക്? കുഫ്ഫാറുകൾക്ക്, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിമല്ല, കാഫിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരുടെ കയ്യിലാണോ, അതായത് അല്ലാഹു തന്നെ സത്യം, لا يسمع بي احد من هذه الامه يهودي ولا نصراني, ഈ ഉമ്മത്തിൽ പെട്ട ഏതൊരു മനുഷ്യനാകട്ടെ, യഹൂദനാകട്ടെ നസ്രാനിയാകട്ടെ, അയാൾ എന്നെക്കുറിച്ച് കേട്ടതിന് ശേഷം, ثم يموت ولم يؤمن بالذي ارسلت به الا كان من اصحاب النار, അയാൾ മരിക്കുന്ന സന്ദർഭത്തിൽ എന്നെക്കുറിച്ച് കേട്ടതിന് ശേഷം എന്നിൽ വിശ്വസിക്കാതെയാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾ നരകക്കാരിൽപ്പെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശ്വസിക്കാതെ, അവിടുന്ന് റസൂലാണ് എന്നത് അംഗീകരിക്കാതെ, അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് അംഗീകരിക്കാതെയാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അയാൾ നരകക്കാരിൽപ്പെട്ടവനാണ്. ഇത് വേദക്കാരുടെ കാര്യമാണ്, യഹൂദർ നസാറാക്കൾ അവർ മറ്റ് നബിമാരിൽ വിശ്വസിച്ചവരാണ്, അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ കാഫിറാണ്. എങ്കിൽ റസൂലുകളെ കുറിച്ച് ഒരു വിശ്വാസമില്ലാത്ത ബഹുദൈവാരാധകരുടെ കഥ എന്താണ്? അതിനേക്കാൾ വ്യക്തമാണ്, യഹൂദ നസാറാക്കൾ അവർ വരെ കുഫാറുകളിൽ ഉൾപ്പെടുമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം വ്യക്തമാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഒരാൾ എല്ലാ നബിമാരിലും വിശ്വസിച്ചു, ഏതെങ്കിലും ഒരു നബിയിൽ വിശ്വസിച്ചില്ല എങ്കിൽ അയാൾ എല്ലാ നബിമാരെയും നിഷേധിച്ചവനെ പോലെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടത്തും പറഞ്ഞു, വലഖദ് കദ്ദബ ഖൗമ നൂഹ് ബിൽ മുർസലീൻ, നൂഹ് നബിയുടെ സമൂഹം അവർ റസൂലുകളെ നിഷേധിച്ചു. നൂഹ് നബിയാണ് ആദ്യത്തെ റസൂല്, പക്ഷെ അല്ലാഹു പറഞ്ഞത് എന്താണ്? നൂഹ് നബിയുടെ സമൂഹം റസൂലുകളെ, ഒരു റസൂലിനെ നിഷേധിച്ചു എന്നല്ല, ബിൽ മുർസലീൻ, റസൂലുകളെ നിഷേധിച്ചു. എന്നോട് അങ്ങനെ പറഞ്ഞത്, ഒരു റസൂലിനെ നിഷേധിച്ചാൽ മറ്റെല്ലാ റസൂലുകളെയും നിഷേധിച്ചതുപോലെയാണ്. ഉദാഹരണത്തിന്, യഹൂദർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഈസാ നബി അംഗീകരിക്കുന്നില്ല. അവർ മൂസയെയും അതിനു മുൻപുള്ള നബിമാരെയും നിഷേധിച്ചതുപോലെയാണ്. നസാറാക്കൾ അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണ് എന്നാണ് വാദിക്കുന്നത്. അത് ഏറ്റവും വലിയ കളവാണ്, അതവിടെ നിൽക്കട്ടെ. അവർ പറയുകയാണ് ഈസ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചു എന്ന് വിചാരിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു നിയോഗിച്ചതിന് ശേഷം അവിടുത്തെ അവർ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവർ മറ്റെല്ലാ നബിമാരെയും നിഷേധിച്ചതുപോലെയാണ്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അവിടുത്തെ ഈ ആദർശം മുൻപുള്ള എല്ലാ നബിമാരും കൊണ്ടുവന്ന അതേ ആദർശമാണ്. അതിൽ യാതൊരു വ്യത്യാസമോ വേർതിരിവോ ഇല്ല. അപ്പൊ ഒന്നാമത് ഒരാൾ ഷദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതോടുകൂടി അംഗീകരിക്കേണ്ട കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സ്വീകരിക്കാൻ ജിന്നുകളും മനുഷ്യരും അടങ്ങുന്ന സർവ സമൂഹവും ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ റിസാലത്ത്, ഈ സന്ദേശം വിശ്വസിക്കാൻ ജിന്നുകളും മനുഷ്യരും അടങ്ങുന്ന അല്ലെ അവരാണല്ലോ അസ്സഖലാൻ. فبأي آلاء ربكما تكذبان എന്ന് അല്ലാഹു സൂറത്തു അർറഹ്മാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ഈ രണ്ട് വിഭാഗം ആളുകളാരാണ്? മനുഷ്യരും ജിന്നുകളുമാണ്. മനുഷ്യരും ജിന്നുകളും അടങ്ങുന്ന അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതയുള്ള സർവ സമൂഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. മുൻപുള്ള നബിമാർ, മുൻപുള്ള റസൂലുകൾ അവരുടെ സമൂഹത്തിലേക്ക് മാത്രമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായീലുകാരിലേക്കാണ്. ഹൂദ് നബി ആദ് സമൂഹത്തിലേക്കാണ്. നൂഹ് നബി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മാത്രമാണ്. യൂനുസ് നബി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മാത്രമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായീലുകാരിലേക്ക് മാത്രമാണ്. അല്ലെ, അവരുടെ കിതാബുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാകും. പിൽക്കാലഘട്ടത്തിൽ പൗലോസാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം ലോകർക്ക് എത്തിക്കണമെന്ന് പറഞ്ഞത്. യഹൂദനായിരുന്ന, പിന്നീട് നസാറാക്കളിൽ ഉൾപ്പെട്ട യഹൂദരാണ്, യഹൂദരിൽപ്പെട്ട പൗലോസ് പിന്നീട് ക്രൈസ്തവനായി അഭിനയിക്കുകയും ക്രൈസ്തവ ആദർശങ്ങളെ തകർക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അവൻ പറഞ്ഞതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം എല്ലാവർക്കും ബാധകമാണ് എന്ന്. ഈസാ നബി അത് പറഞ്ഞിട്ടില്ല. ബനു ഇസ്രായേലുകാർക്ക് പുറത്തേക്ക് ഈസാ നബി പ്രബോധനം എത്തിച്ചിട്ടില്ല അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനം സർവ മനുഷ്യർക്കും സർവ ജിന്നുകൾക്കുമുള്ളതാണ്. കറുത്തവനും വെളുത്തവനും അത് ബാധകമാണ്. അറബിക്കും അനറബിക്കും ബാധകമാണ്. ധനികനും ദരിദ്രനും ബാധകമാണ്. തൊഴിലാളിക്കും മുതലാളിക്കും ബാധകമാണ്. സർവർക്കും ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസി ബശീറൻ വനദീറ. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നത് സർവ മനുഷ്യരിലേക്കുമായിക്കൊണ്ടാണ്. ബഷീറൻ വനദീറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി, താക്കീത് നൽകുന്നവരായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാന അന്നബിയ്യു യുബ്അസു ഇലാ ഖൗമിഹി ഖാസ്സതൻ വബുഇസ്തു ഇലാ നാസി ആമ്മ. മുൻപുള്ള നബിമാരെല്ലാം നിയോഗിക്കപ്പെട്ടിരുന്നത് അവരവരുടെ ജനതകളിലേക്ക് മാത്രമായിട്ടായിരുന്നു. എന്നാൽ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഇലന്നാസി കാഫ, സർവ്വജനങ്ങളിലേക്കുമായിക്കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയേണ്ടി വരുന്നത്? ഒന്ന്, ഇത് ഷഹാദത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, ചില ആളുകൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേട്ടാൽ ചിലപ്പോൾ അത് അറബികൾക്കുള്ളതാണ്, അങ്ങനെ മറച്ചു നടക്കാനുള്ളത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞത് അത് അവിടെ വെയിലുള്ള സ്ഥലത്ത് അത് അവർക്ക് ബാധകമാണ്, അത് നമ്മൾ കേരളത്തിലെ സംസ്കാരമല്ല. അങ്ങനെ കേരളത്തിനൊരു ഇസ്ലാം, അറബികൾക്കൊരു ഇസ്ലാം, അമേരിക്കക്കാരന് വേറൊരു ഇസ്ലാം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാല, അവിടുത്തെ സന്ദേശം സർവ മനുഷ്യർക്കുമാണ്, കുറച്ചാളുകൾക്ക് മാത്രമല്ല. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണ്, അന്തിമ നബിയാണ്. അവിടുത്തേക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല, ഇനിയൊരു റസൂൽ വരാനില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവല്ല. അവിടുത്തെ മക്കൾ, ആൺമക്കളെല്ലാം ചെറുപ്രായത്തിൽ മരിച്ചുപോയിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലും ഖാതമുൻ നബിയീനുമാണ്, നബിമാരിൽ അവസാനത്തെയാളാണ്. നോക്കൂ, നിങ്ങൾ നബി റസൂൽ അല്ലെ, ദൂതന്മാർക്ക് പറയാറുള്ള രണ്ട് പദങ്ങളാണ് നബി റസൂൽ. റസൂൽ എന്നത് നബിയേക്കാൾ ശ്രേഷ്ഠനാണ്, നബിയേക്കാൾ ശ്രേഷ്ഠനാണ് റസൂൽ. പണ്ഡിതന്മാർ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ ചിലത് പറഞ്ഞിട്ടും ചില ആളുകൾ പറഞ്ഞു. നബി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ എതിർക്കുന്ന ജനങ്ങളിലേക്ക് തന്നെ അംഗീകരിക്കുന്ന ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. പല അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായങ്ങൾ അവിടെ നിൽക്കട്ടെ. നബിയേക്കാൾ ശ്രേഷ്ഠനാണ് റസൂൽ. എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. ഇനി ഒരു നബി വരില്ല എന്ന് പറഞ്ഞാൽ റസൂൽ എന്തായാലും ഉണ്ടാവില്ല. എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. ഇനി ഒരു നബി വരില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരു റസൂൽ ഒരിക്കലും ഉണ്ടാവില്ല. അവൻ മുസ്ലിമേ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുഅ്മിനാണോ? ഒരിക്കലും അല്ല. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയാണ്. അവിടുന്ന് പറഞ്ഞു, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു നബിയില്ല. വ്യക്തമായ ഹദീസാണത് അല്ലേ. പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിന് മുൻപ് 30 പരം കള്ളപ്രവാചകന്മാർ വരും, കള്ളനബിമാർ. ചില ആളുകൾ ചോദിച്ചത് 30 കൂടുതൽ വന്നിട്ടില്ലേ? ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ, ഇന്ത്യയിൽ മാത്രം ഉണ്ടാവും 30. പക്ഷെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നവർ 30 കൂടുകയില്ല. ജനങ്ങൾക്കിടയിൽ ഒരു ഒരു പറയപ്പെടാവുന്ന സ്വീകാര്യത കിട്ടാവുന്നവർ 30 കൂടുകയില്ല. അല്ലാതെ അവിടെ ഇവിടെ ഇപ്പോൾ തലക്ക് വെളിവില്ലാത്തവന് പലതും പറയും. പക്ഷേ ജനങ്ങൾ അവർക്ക് ഇടയിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു അംഗബലം ലഭിക്കുന്ന നബിമാർ, കള്ള നബിമാർ എത്ര പേരുണ്ടായിരിക്കും? 30 പേരുണ്ടായിരിക്കും. അവരിൽ അവസാനത്തവനായി ആരാണ് വരിക? മസീഹുൽ ദജ്ജാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്ന കാര്യമാണ്. അപ്പോൾ ഓരോ കള്ള നബിമാരും വരുമ്പോൾ ഈ പറഞ്ഞ തെളിവുകളെ നിഷേധിക്കും, വ്യാഖ്യാനിക്കും, ദുർവ്യാഖ്യാനിക്കും. ഒരു നബി വന്നപ്പോൾ അയാൾ പറഞ്ഞു, ലാ നബിയ ബഅദി എന്ന ഹദീസ് നിങ്ങൾ തെറ്റി വായിച്ചതാണ്. അയാൾ പറഞ്ഞു, ലാ നബിയുൻ ബഅദി എന്നാണ്. എന്താ അതിന്റെ വ്യത്യാസം? ലാ നബിയ ബഅദി എന്നത് ലാ നബിയുൻ ബഅദി എന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്, ഒരു ചെറിയ ഹറക്കത്ത് മാറ്റിയതാണ്. എനിക്കു ശേഷമുള്ള നബിയാണ് ലാ എന്നായിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം. ഞാൻ ലായാണ്. അയാൾ പറഞ്ഞു, ഞാന് ലായാണ്. അങ്ങനെ ഒരു നബി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കള്ള പ്രവാചകന്മാർ, കള്ള നബിമാർ പലരും വന്നിട്ടുണ്ട്. അതിലെ കൂട്ടത്തിൽ അവസാനത്തെ ആളാണ്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പറയപ്പെടുന്ന അവരിൽ ഒരുത്തനാണ് ഇന്ത്യയിൽ ജനിച്ച മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഷെയ്ത്താൻ. അയാൾ അവസാന കാലഘട്ടത്തിൽ, അയാളുടെ അവസാന കാലഘട്ടത്തിൽ സനാഉല്ലാ അമൃതസരിയുമായി ഒരു മുബാഹല നടത്തി. മുബാഹല എന്ന് പറഞ്ഞാൽ പരസ്പരം ശാപപ്രാർത്ഥന നടത്തല. ആ ശാപപ്രാർത്ഥനയിൽ ഇതിൽ സത്യത്തിന്റെ ആളെ അള്ളാഹു സംരക്ഷിക്കുകയും കളവ് പറയുന്നവനെ അള്ളാഹു നിന്ദ്യനായി മരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് അവർ പരസ്പരം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ, 6 മാസം ദൈർഘ്യത്തിനുള്ളിൽ ഈ പറയുന്ന മനുഷ്യൻ പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ടോയ്ലറ്റിൽ വീണ് മരിച്ചു. അതായിരുന്നു അയാളുടെ അന്ത്യം. ട്രെയിനിൽ യാത്ര ചെയ്ത ആൾക്കാർക്ക് അറിയാം, ഇതിനേക്കാൾ മോശമൊരു സ്ഥലം ദുനിയാവിൽ വേറെ ഉണ്ടാവില്ല മരിക്കാൻ. അവിടെയാണ് അയാൾ മരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പര്യവസാനമാണ് ആ കളവ് പറഞ്ഞ വ്യക്തിക്ക് നൽകിയത്. അപ്പോൾ അവസാനത്തെ നബിയാണ്, അവസാനത്തെ റസൂലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ഈ 3 കാര്യങ്ങൾ ഒരാൾ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി അംഗീകരിക്കണം. സഹോദരങ്ങളെ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിന് 2 സ്തംഭങ്ങളുണ്ട്, 2 റുക്നുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ അതിന് സൂചനയുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സാക്ഷ്യം വഹിക്കുകയും വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അബ്ദും അവന്റെ റസൂലുമാണ് എന്ന് വിശ്വസിച്ചാൽ ഹദീസിന് ചില ഭാഗങ്ങൾ പൂർത്തീകരണമുണ്ട്. ആ ഹദീസിന്റെ അവസാനത്തിൽ അവിടുന്ന് പറഞ്ഞു, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. അയാൾ എന്തു പ്രവർത്തനമാണോ ചെയ്തത് അതനുസരിച്ച് അയാൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് രണ്ട് കാര്യങ്ങളായിക്കൊണ്ടാണ് വിശദീകരിച്ചത്. മുഹമ്മദുൻ അബ്ദുല്ലാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഇത് രണ്ടും ഷഹാദത്തിന്റെ രണ്ട് സ്തംഭങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അബ്ദാൻ, അവന്റെ അടിമയാണ്, അവന്റെ ദാസനാണ്. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, അല്ലാഹുവിനുള്ള ആരാധനകൾ ഏകമാക്കുന്ന അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ഉന്നതനായ അടിമയാണ്. പണ്ട് ഏതോ കവി പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് എന്ന് പറയുന്നതാണ് എനിക്ക് ദുനിയാവിൽ ഏറ്റവും വലിയ ഫഖർ. ദുനിയാവിൽ എനിക്ക് ഏറ്റവും വലിയ അഹങ്കാരം, ഏറ്റവും വലിയ അഭിമാനം ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയാണ് എന്ന് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേതാവാണ്, അബ്ദുല്ലാഹ്, അവിടുന്ന് അള്ളാഹുവിന്റെ അബ്ദാൻ. രണ്ടാമത്തേത് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവിടുന്ന് അള്ളാഹുവിന്റെ അബ്ദാൻ, അടിമയാണ്, അതുകൊണ്ട് അവിടുത്തെ ആരാധിക്കാൻ പാടില്ല. അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയാണ് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കാൻ പാടില്ല. അവിടുന്ന് റസൂലാൻ, അതുകൊണ്ട് അവിടുത്തെ ധിക്കരിക്കാൻ പാടില്ല. ഈ രണ്ടു ഭാഗവും ഈ രണ്ട് അടിസ്ഥാനങ്ങളും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ്. ഒന്ന് നമ്മൾ അതിരി കവിഞ്ഞു പോകുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചുവെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതിരി കവിഞ്ഞ് അവിടുത്തെ ആരാധിക്കുന്നതിലേക്ക് നമ്മെ എത്തിക്കുന്നത്, അത് തടയുന്നതിനാണ് ഒന്നാമത്തെ സ്തംഭം അബ്ദുല്ലാഹ്. ഇവിടുന്ന് അള്ളാഹുവിന്റെ അടിമയാണ്, അവിടുന്ന് സ്രഷ്ടാവല്ല, അവിടുന്ന് ഖാലിഖല്ല, അവിടുന്ന് അള്ളാഹുവിന്റെ ഭാഗമല്ല, ജുസ് അല്ല, അവിടുന്ന് അള്ളാഹുവിന്റെ സത്തയല്ല, അവിടുന്ന് അള്ളാഹുവിന്റെ അവതാരമല്ല, അവിടുന്ന് അബ്ദാൻ, അള്ളാഹുവിന്റെ അടിമയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇസ്റാ നടത്തിച്ച അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദി നസ്സല അലാ അബ്ദിഹി അൽകിതാബ്, തന്റെ ദാസനുമേൽ ഗ്രന്ഥം അവതരിപ്പിച്ച, ഖുർആൻ അവതരിപ്പിച്ച് നൽകിയ റബ്ബിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി അൽകിതാബ്, തന്റെ ദാസനുമേൽ. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ട് അവിടുത്തേക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയ കാര്യം പറയുമ്പോഴെല്ലാം അവിടുത്തെ വിശേഷിപ്പിച്ചത് എന്താണ്? അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അബ്ദാൻ. രണ്ടാമത്തെ കാര്യം ഇവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ സന്ദേശം ലഭിക്കുന്നവരാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അബ്ദുൻ ലാ യുഅബദ്, റസൂലുൻ ലാ യുഅസാ, ആരാധിക്കപ്പെടാൻ പാടില്ലാത്ത അടിമയാണ് അവിടുന്ന്, ധിക്കരിക്കപ്പെടാൻ പാടില്ലാത്ത റസൂലാണ് അവിടുന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ കഹ്ഫിൽ അവസാനത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ്. ഖുൽ, പറയുക അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ അന ബശറു മിസ്ലുകും, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണ്, ഞാൻ മലക്കല്ല, ഞാൻ അള്ളാഹുവിന്റെ അവതാരമല്ല, അള്ളാഹുവിന്റെ പുത്രനല്ല, ഞാനൊരു അടിമ മാത്രമാണ്. എന്നാൽ എല്ലാ മനുഷ്യന്മാരെ പോലെയും ഒരു വ്യത്യാസമില്ലാത്ത, ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അല്ല, യൂഹാ ഇലൈ, എനിക്കൊരു പ്രത്യേകതയുണ്ട്, എനിക്ക് അള്ളാഹുവിൽ നിന്ന് വഹയി ലഭിക്കുന്നുണ്ട്. പ്രത്യേകത എത്ര വലിയ പ്രത്യേകതയാണ്, എത്ര വലിയ സ്ഥാനമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് സന്ദേശം ലഭിക്കുക എന്നത് എത്ര വലിയ സ്ഥാനമാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിൻ്റെ സ്തംഭങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ലാ തുത്രൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, നിങ്ങൾ മറിയമ്മിന്റെ പുത്രനായ ഈസയെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത്. പുകഴ്ത്തുന്നതിൽ നിങ്ങൾ അതിരുക ചെയ്യാൻ പാടില്ല. അവർ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലും മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, അതുകൊണ്ട് നിങ്ങൾ പറയുക അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയായിരുന്നു, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്താൻ, ഇന്നത്തെ കാലത്ത് ചില ആളുകൾ പറയും നബിനെ പുകഴ്ത്താൻ നിങ്ങൾക്ക് അറിയില്ല, റസൂലുള്ളാഹിനെ പുകഴ്ത്താൻ നിങ്ങൾക്ക് മടിയാണ്, നിങ്ങൾക്ക് നബിക്ക് മദഹ് പാടാൻ അറിയില്ല, നിങ്ങൾക്ക് നബിയെ നല്ലത് പറയാൻ അറിയില്ല, ഞങ്ങൾ മദഹ് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഏറ്റവും മനോഹരമായി ഏറ്റവും നന്നായി പുകഴ്ത്തിയത് അള്ളാഹുവാണ്. അവന്റെ ഖുർആനിൽ, അവന്റെ കിതാബിൽ അവിടുത്തെ ഏറ്റവും നല്ല രൂപത്തിൽ പുകഴ്ത്തിയ അല്ലാഹു സുബ്ഹാനഹു തആല. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ഏറ്റവും മഹത്തരമായ ദീനിലാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിലാണ്. ആരാണ് പറയുന്നത്? ഖാലിഖുസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച റബ്ബാണ് പറയുന്നത്. അതിനേക്കാൾ വലിയ പുകഴ്ത്തൽ എന്താണ്? അല്ലാഹുവിന്റെ കലാം ഖുർആൻ, അതിൽ നിൽക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തൽ. അല്ല, നിനക്ക് തോന്നിയത് ഉണ്ടാക്കി പറയലല്ല, ഉർദയിലോ മറ്റോ പറയുക, ഏതിലാന്ന് ഓർമ്മല്ല, ഏതിലാ ഓർമ്മ ഉണ്ടോ? ഈസാ നബിയെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയണ്ട, ബാക്കി എന്തും പറഞ്ഞോ എന്ന് പറഞ്ഞത് ബുർദയിലാണ്. എന്താ പറഞ്ഞത്? ഈസാ നബിനെ പുകഴ്ത്തിയ പോലെ പുകഴ്ത്തണ്ട, അതുമാത്രം നിങ്ങൾ, ബാക്കി എന്തു വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ. ഞാനോ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വിവാഹത്തിലേക്ക് കയറി വന്നു. അവിടെയുള്ള പെൺകുട്ടികൾ അതാ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടികൾ. അപ്പൊ അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവർ പാട്ടുപാടിയിരുന്ന വിഷയം അങ്ങ് മാറ്റി. അവർ പറഞ്ഞു, വഫീനാ നബിയ്യു യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു റസൂൽ ഞങ്ങളുടെ ഇടയിലുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ, ആ പറഞ്ഞ വാക്ക് ഒരർത്ഥത്തിൽ ശരിയാണ്. എങ്ങനെ ഒരർത്ഥത്തിൽ ശരിയാവുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിലൂടെ നാളെ നടക്കുന്നത് എന്താണ് എന്ന് അറിയിച്ചു കൊടുക്കാറുണ്ട്, അവിടത്തേക്ക് സ്വയം അറിയില്ലെങ്കിലും. അതുകൊണ്ട് ആ കുട്ടികൾ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കുറച്ചു മുൻപ് ബുആസ് യുദ്ധത്തെ കുറിച്ചാണല്ലോ പാടിയിരുന്നത്, നിങ്ങൾ അത് തന്നെ പാടിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ചിലർ വന്നുകൊണ്ട് പറഞ്ഞു, അൻത സയ്യിദുന ഇബ്നു സയ്യിദിന, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് സയ്യിദാണ്, ഞങ്ങളുടെ സയ്യിദിന്റെ മകനാണ്. അൻത ഖൈറുന ഇബ്നു ഖൈറിന, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് ഏറ്റവും നല്ലവരാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരുടെ പുത്രനാണ്. പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ലവരായിരുന്നു. അവിടുന്ന് സയ്യിദാണ് ഈ ഉമ്മത്തിന്റെ സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ സയ്യിദാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുല്ലാഹു തബാറക വ തആല, അല്ലാഹുവാണ് സയ്യിദ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുന്ന സന്ദർഭത്തിൽ വാക്കുകൾ ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഖൂലു ബിഖൗലിക്കും ഔ ബഅദ് ഖൗലിക്കും, നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഫലാ യസ്തഹുയന്നകും ശൈത്താൻ, പിശാജ് നിങ്ങളെ വഴികേടിലാക്കാതിരിക്കട്ടെ, നിങ്ങളെ വാക്കുകളിലൂടെ നിങ്ങളെ പിഴവുകളിലേക്ക് എത്തിക്കാതിരിക്കട്ടെ. ആരോടെ പറയുന്നത്? സഹാബത്തിനോടാണ് പറയുന്നത്. തൗഹീദ് ശിർക്കും വേർതിരിച്ചറിയുന്ന ആളുകൾ, അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വാക്ക് പറയുന്നത്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു ഷേത്ത്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് അല്ലാഹു ഉദ്ദേശിച്ചാൽ, നിങ്ങളും ഉദ്ദേശിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു ചോദിക്കുക, ജഅൽതനി വല്ലാഹു അദ്ലൻ, നീ എന്നെയും അല്ലാഹുവിനെയും തുല്യനാക്കുകയാണോ? എന്താപ്പോ ചെയ്തത്? അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചാൽ എന്നത് ചേർത്തി പറഞ്ഞു. ഒരിക്കൽ ഒരാൾ ഖുത്ബ പറയുന്നതിന് വേണ്ടി എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലാണ് അയാൾ ഖുത്ബ പറയുന്നത്. അയാൾ പറഞ്ഞു, വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് നജാ, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിച്ചാൽ അവന്റെ റസൂലിനെ അനുസരിച്ചാൽ അവൻ വിജയിച്ചിരിക്കുന്നു. വമൻ യഅസീഹിമാ ഫഖദ് ഗവാ, ആരെങ്കിലും അവരെ രണ്ടുപേരെയും ധിക്കരിച്ചാൽ അവൻ വഴികേടിലായിരിക്കുന്നു. അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരുകൾ ഒറ്റ വാക്കിൽ അങ്ങാക്കിക്കളഞ്ഞു. അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞപ്പോൾ അള്ളാഹുവും റസൂലും എന്ന് വേറിട്ട് പറഞ്ഞു. രണ്ടാമത്തേതിൽ വേറിട്ട് പറഞ്ഞില്ല, അള്ളാഹുവും റസൂലും എന്ന് ചേർത്തി അങ്ങ് പറഞ്ഞു. അവർ രണ്ടുപേരും എന്നാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഅസൽ ഖതീബു അൻത, ഇത്ര മോശം പ്രസംഗകനാണ് നീ. നോക്കൂ ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ മാല മൗലിദിലെ വരികൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വരിയും മൗലിദത്തെ വരിയും എവിടെ കിടക്കുക? അപ്പോൾ ഈ പറഞ്ഞ രണ്ട് റുക്നുകൾ, ഈ പറഞ്ഞ രണ്ട് സ്തംഭങ്ങൾ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിൻ്റെ അടിസ്ഥാനങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നത് അവിടുത്തെ നിഷേധിക്കുന്നതിൽ നിന്ന് നിന്നെ തടയും. അവിടുത്തെ ഒരു വാക്ക് കളവാക്കുകയോ അവിടുത്തെ തള്ളിപ്പറയുകയോ ചെയ്യാൻ നിന്നെ സമ്മതിക്കുകയില്ല. അവിടുന്ന് അബ്ദാണ് എന്നത് അവിടുത്തെ പുകഴ്ത്തുന്നതിൽ നിന്ന്, അതിര് കവിയുന്നതിൽ നിന്ന് നിന്നെ തടയും. ഈ രണ്ട് സ്തംഭങ്ങൾ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിൻ്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതുകൊണ്ട് ഉൾക്കൊള്ളുന്ന, അത് ഉൾക്കൊള്ളുന്ന അർത്ഥമാക്കുന്ന, അത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ എന്താണ്, നാല് കാര്യങ്ങളാണ്. ഇൻഷാ അള്ളാഹ് ഇനി ഈ കിതാബിൽ അതിൻ്റെ അടുത്ത ഭാഗമായി അതാണ് വിവരിക്കുന്നത്. പക്ഷെ അത് വിവരിക്കുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവിടുത്തെ ജീവിതവുമായി നമുക്ക് ഈ കാലഘട്ടത്തിലുള്ള ബന്ധം എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് അല്ലേ. അവിടുത്തെ വാക്കുകൾ അത് കേൾക്കാൻ നമുക്കുള്ള വഴി എന്താണ്? ഹദീസുകളാണ്. അവിടുത്തെ പ്രവൃത്തി അറിയാനുള്ള വഴി എന്താണ്? ഹദീസുകളാണ്. എന്താ ഹദീസ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയും, ഖൗലുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ ഫിഅലുഹു ഔ ഇഖ്റാറുഹു ഔ സിഫതുഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ അംഗീകാരം, അതല്ലെങ്കിൽ അവിടുത്തെ വിശേഷണം, അവിടുത്തെ സ്വഭാവമോ മറ്റോ കാര്യങ്ങളോ രൂപമോ മറ്റോ വിവരിക്കുക, ഇതാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലേ. വാക്കുകൾ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കാണ്, ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈവർത്താറുണ്ടായിരുന്നു, അവിടുത്തെ പ്രവൃത്തിയാണ്. അവിടുന്ന് സഹാബികൾക്ക് അംഗീകരിച്ച് നൽകിയ ചില കാര്യങ്ങളുണ്ട്, അവർ ചെയ്ത ചില പ്രവൃത്തികൾ അവിടുന്ന് ചെയ്തിട്ടില്ല, എതിർത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചാൽ അത് തെളിവാണ്. അതല്ലെങ്കിൽ അവിടുത്തെ വിശേഷണങ്ങൾ, അവിടുത്തെ ശാരീരികമായ വിശേഷണങ്ങൾ, ഉദാഹരണത്തിന് പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പറഞ്ഞു, അവിടുന്ന് നന്നായി വെളുത്തിട്ടായിരുന്നില്ല, വെളുത്തിട്ട് തീരെ ശുദ്ധമായ വെളുപ്പായിരുന്നില്ല, മറിച്ച് ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു, എന്നാൽ അവിടുന്ന് കറുത്തിട്ടായിരുന്നില്ല. അവിടുന്ന് നല്ല ഉയരമുള്ളയാളായിരുന്നില്ല, എന്നാൽ തീരെ കുറിയവരുമായിരുന്നില്ല, അവിടുന്ന് റബ്ബായിരുന്നു, മധ്യമ ഉയരമുള്ളയാളായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ വിവരണമാണ്. അപ്പൊ ഇത് ഇതെന്താണ്? ഇതൊക്കെ ഹദീസുകളാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നമ്മെ ഈ കാലഘട്ടത്തിൽ ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ മുഹദ്ദിസുകളെ കുറിച്ച്, ഹദീസ് പഠിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു, അവർ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്വാസോച്ഛാസങ്ങൾക്കിടയിലാണ്. അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും റസൂലുള്ള ഇങ്ങനെയായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങനെ പോയി, അവിടുന്ന് അങ്ങനെ ചെയ്തു. അതാണ് അവരുടെ പഠനം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യതകൾ പറയുന്നതിന് മുൻപ് ഹദീസുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഹദീസ് എന്നത് ഇസ്ലാമിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രമാണമാണ്. ഹദീസുകൾ ഇസ്ലാമിൽ മാറ്റിവെക്കാൻ പാടില്ലാത്ത പ്രമാണമാണ്, തെളിവാണ്. എന്താണ് ഹദീസ് തെളിവാണ് എന്നതിനുള്ള തെളിവ്? വിശുദ്ധ ഖുർആൻ അതിന് എത്രയധികം തെളിവുകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അള്ളാഹു പറയുന്നു അൻസൽന ഇലൈക ദിക്ർ, അള്ളാഹുവിന്റെ റസൂലെ താങ്കൾക്ക് നാം ഇതാ ദിക്ർ, അതായത് ഖുർആൻ അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് താങ്കൾക്ക് ഇത് അവതരിപ്പിച്ചത്? ചില ആളുകൾ പറയുന്ന പോലെ ഒരു പോസ്റ്റ്മാന്റെ പണിയെടുക്കാനാണോ? ഖുർആൻ അങ്ങ് തരിക, അതങ്ങ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ആ ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോന്ന് പറയാനാണോ? അല്ല, ലിതുബയ്യിന ലിന്നാസ്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ജനങ്ങൾക്ക് ഈ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഖുർആനാണ് ഞാൻ ഈ പറയുന്നത്. ഈ കാലത്ത് ഖുർആൻ സൊസൈറ്റിക്കാർ എന്ന് പറയുന്ന ആൾക്കാരാണ്, അറബികളുടെ ഖുർആനിയൂൻ എന്ന് പറയും, ഖുർആനിന്റെ ആളുകളാണ് എന്നാണ് അവർ സ്വയം പറയാ. അവർ ഖുർആനിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഈ ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്നവർ അവർ പറയും ഹദീസ് ഇസ്ലാമിൽ പ്രമാണമല്ല, അത് പരിഗണിക്കേണ്ടതില്ല, അത് തെളിവല്ല.
أشهد أن محمد رسول الله.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തെളിവാണ്, അതിനുള്ള തെളിവ് ഖുർആനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ്, ഖുർആൻ നാം താങ്കൾക്ക് അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നത് നബിയെ എന്തിനാണ്? ജനങ്ങൾക്ക് താങ്കൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അവിടത്തേക്ക് തോന്നിയതുപോലെ സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹയു യൂഹ, അവിടുന്ന് ദീനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, അള്ളാഹു നൽകിയ സന്ദേശമാണ് എന്ന് ആരാണ് പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കുക എന്നത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കണം, അല്ലാഹുവിന്റെ റസൂലിലേക്ക് മടക്കണം. എങ്ങനെ അല്ലാഹുവിലേക്ക് മടക്കുക? എങ്ങനെ അല്ലാഹുവിലേക്ക് മടക്കുക? അർറദ്ദു ഇലല്ലാഹ് ബിറദ്ദി ഇലാ കിതാബില്ലാഹ്, അള്ളാഹുവിലേക്കുള്ള മടക്കൽ ഖുർആനിലേക്ക് മടക്കിക്കൊണ്ടാണ്. വറദ്ദു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദഹാബി ഇലൈഹി ഔ ഇലാ ഹദറതിഹി ഫീ ഹയാതിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കേണ്ടത് എങ്ങനെയാണ്? അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലണം, അവിടുത്തോട് ചോദിക്കണം. വ ഇലാ സുന്നതിഹി ബഅദ മമാതിഹി, അവിടുത്തെ മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടക്കണം. ഉലമാക്കൾ വിശദീകരിച്ചതാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിനെ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന ഈ വാദം അത് പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ താക്കീത് നൽകിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ഉൽഫിയന്ന അഹദകും മുത്തകിഅൻ അലാ അരീകതിഹി, നിങ്ങളിൽ ഒരാളെ ഞാൻ കാണാതിരിക്കട്ടെ അവൻ തന്റെ സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. യാതീഹിൽ അംറു മിൻ അംരി മിമ്മാ അമർതു ബിഹി ഔ നഹൈതു അൻ, ഞാൻ കൽപ്പിച്ചതോ ഞാൻ വിലക്കിയതോ ആയ എന്തെങ്കിലും ഒരു കാര്യം അവന്റെ അരികിലേക്ക് വന്നെത്തിയാൽ അവൻ പറയും ഫയഖൂൽ ലാ അദ്രി മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാ, ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്, ഞാൻ അത്ര കാലായില്ലേ പ്രസിഡന്റ് പള്ളി കമ്മിറ്റിന്റെ, അത്ര കാലായി സെക്രട്ടറി, ഞാൻ അത് കേട്ടിട്ടില്ല. ലാ അദ്രി, എനിക്കറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാ, ഖുർആനിൽ എന്താണോ കണ്ടത് അത് നമുക്ക് പിൻപറ്റാം. ചില ഹദീസുകളിലുണ്ട്, ചില റിവായത്തുകളിലുണ്ട് മാ വജദ് ما وجدنا في كتاب الله من حلال استحلناه الله ان كتاب الحلال اي كندد നമുക്ക് ഹലാലാക്കാം അല്ലാത്ത നമുക്ക് ഹറാമാക്കാം. ഈ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇങ്ങനെ പിൽക്കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വന്നിട്ടും സഹാബികൾ, അത്ഭുതമാണത്, സഹാബികൾ ഹുദൈഫത്തു ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആൻ മാത്രം നമുക്ക് മതി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നാളെ വരും. അവരിൽ ഒരു കക്ഷി പറയും, ഖുർആനിൽ നാം ആകെ കാണുന്നത് മൂന്ന് നേരത്തെ നിസ്കാരം മാത്രമാണ്, അഖിമിസ് സലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. ആകെ മൂന്ന് നേരത്തെ നിസ്കാരം നമ്മൾ ഖുർആനിൽ കാണുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നാളെ വരും. ആരെ പറയുന്നു? ഹുദൈഫത്തു ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ വിൽക്കാലഘട്ടത്തിലുണ്ടായി. അതുപോലെ ഒരു വിഭാഗം ആളുകൾ വരും, അവർ പറയും, ഈമാനുനാക ഈമാനിൽ മലായിക, നമ്മുടെ ഈമാൻ മലക്കുകളുടെ ഈമാൻ പോലെ മഹത്തരമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വരും. എന്താ ഇവരെ ഇതൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്? അവർ ഖുർആൻ മാത്രം പിൻപറ്റുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു ഹുദൈഫത്തു ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ حق على الله ان يحشرهما مع الدجال ഈ രണ്ട് കൂട്ടരെയും മസീഹു ദജ്ജാലിനോടൊപ്പം അല്ലാഹു ഒരുമിച്ച് ചേർക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ദീനിന്റെ ആളുകളല്ല. അൽ ഇമാം ഇബ്നു ബത്ത റഹിമഹുല്ലാ അൽ ഇബാന എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നതുപോലെ ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്നവർ അവർ പുറമേക്ക് ഇസ്ലാമിന്റെ ആളുകളുടെ വേഷം ധരിച്ചിട്ടുണ്ട് എങ്കിലും അവരുടെ വീട്ടിന്റെ ഉള്ളറകളിൽ അവർ കുഫാറുകളാണ്. അത് അവർക്ക് തന്നെ അറിയാം. ഒരു ഇസ്ലാം പറ്റിയതിൽ ബന്ധമില്ല. മൂന്ന് നേരം നിസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയ ആൾ എളുപ്പമോടെ എത്തി. ഇപ്പൊ ഒരു നേരം തന്നെ നിസ്കാരമില്ല എന്നാണ് ചില ആളുകൾ പറഞ്ഞു 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 പറഞ്ഞു. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്ന അഖിമിസ് സലാത ലിദിക്രി, നിങ്ങൾ എനിക്ക് ദിക്ര എടുക്കാൻ നിസ്കരിച്ചാൽ മതി എന്നാണ് ഖുർആനിലുള്ളത്. അപ്പൊ ഒരാൾ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോ ഒരു പെട്ടെന്ന് ഏതെങ്കിലും വണ്ടി എന്ന് വന്നു അല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ നിസ്കാരം അന്നത്തെ കഴിഞ്ഞു. കാരണെന്താ? ഓൻ അള്ളാഹിന്റെ ദിക്ര എടുത്ത് അള്ളാന്ന് പറഞ്ഞല്ലോ. അവിടെ എത്തിപ്പോ നിസ്കാരം നിഷേധിച്ച് നിഷേധിച്ച് പോയി പോയി ആളുകൾ ചില എത്തിപ്പെട്ടത് ഇവിടെയാണ്, തനിച്ച കുഫ്രിൽ, ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ലാത്ത ആശയത്തിൽ. അപ്പോൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഖുർആനിനോടൊപ്പം തെളിവാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. അതിനുള്ള തെളിവ് എന്ന ഖുർആൻ എന്നാണ്? അതിനുള്ള തെളിവ് ഖുർആൻ തന്നെയാണ്. ഇനി വാദത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ മാത്രമാണ് തെളിവ് എന്ന ഇവരുടെ വാദം നമുക്ക് അംഗീകരിക്കാൻ വിചാരിക്കാം. ഖുർആൻ മാത്രമാണ് തെളിവായി പരിഗണിക്കേണ്ടത് എന്ന ഇവരുടെ വാദം നമ്മൾ അംഗീകരിച്ചാൽ തന്നെയും എന്തായിരിക്കും മുസ്ലിമിന്റെ അവസ്ഥ? എത്ര നേരം നിസ്കരിക്കണം? എന്താ ഖുർആനിനെ കുറിച്ചുള്ളത്? ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് നിസ്കാരത്തിന്റെ വഖ്ത്? ഖുർആനിൽ എവിടെയാണ് അതിനെ കുറിച്ച് പരാമർശമുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ തക്ബീർ കെട്ടേണ്ടത്? എങ്ങനെ സലാം കൂട്ടണം? നിസ്കാരം അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ എങ്ങനെയായിരിക്കണം? ഫർക്കഊന്ന് ഖുർആനിലുണ്ട്, എങ്ങനെ റുക്കു ചെയ്യേണ്ടി? ഹദീസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്യാതെ റുക്കു എന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞെന്ന. അള്ളാഹുവിന് സുജൂദ് ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്, എങ്ങനെ സുജൂദ് ചെയ്യേണ്ടി? അങ്ങ് കിടന്നാ മതിയോ കമ്മന്നടിച്ചിട്ട്? അത് സുജൂദാകുമോ? ഹദീസിലുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ ഇവരെന്നെ നടത്തുന്നെന്ന് പറയുന്ന നിസ്കാരം. ആ നിസ്കാരം എവിടുന്ന കിട്ടിയത്? നിസ്കാരത്തിന്റെ റക്കാത്തുകൾ ഒരാൾ പറയാൻ, ദുഹർ നിസ്കാരം നമുക്ക് നാളെ മുതൽ രണ്ട് റക്കാത്ത് ആക്കിയാലോ എന്ന് പറഞ്ഞാൽ അതിനെന്ത് മറുപടിയാണുള്ളത്? ഖുർആനിൽ എവിടെ ദുഹറിന്റെ നിസ്കാരത്തിന്റെ റക്കാത്തുള്ളത്? ഫജ്ർ നിസ്കാരത്തിന്റെ റക്കാത്തുള്ളത്? ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമുക്ക് അങ്ങ് എടുക്കാം. ഖുർആനിൽ വുദു എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. يا ايها الذين امنوا اذا قمتم الى الصلاه فاغسلوا وجوهكم وايديكم الى المرافق. നിങ്ങൾ മുഖം കഴുകണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുഖം എന്ന് പറഞ്ഞാൽ എവിടെ വരെ മുഖം, എത്ര കഴുകണം, ഏതൊക്കെ ഒഴിവാക്കണം? മുഖം കഴുകുന്നതിന്റെ ഒപ്പം തന്നെ ചെവി കഴുകണം. എവിടെ ഇതിനൊക്കെ നിയമമുള്ളത്? എവിടെ ഇതിന്റെ വിശദീകരണമുള്ളത്? സകാത്തിലേക്ക് കടന്നാൽ കൂടുതലായി. തയമ്മുമിന്റെ ആയത്ത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ തയമ്മും ചെയ്യണം, تيمموا صعيدا طيبا فامسحوا بوجوهكم وايديكم നിങ്ങൾ നിങ്ങളുടെ മുഖം തടവണം നിങ്ങളുടെ കൈ തടവണം കൈ എവിടെ വരെ തടവണം മണ്ണെടുത്തിട്ട് കൈ ഇവിടെ മുതൽ ഇവിടം വരേക്ക് തടവണോ അതെ എത് എന്ന വാക്ക് അറബിയിൽ അതിന്റെ അർത്ഥം കൈ എന്നാണ് മലയാളത്തിൽ വരെ കൈ എന്ന വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കും തോള് മുതൽ ഇവിടം വരെ കയ്യാണ് മുട്ട് മുതൽ ഇവിടം വരെയും കയ്യാണ് മുട്ട് മുതൽ കൈപ്പത്തി കൈയിന്റെ വിരല് വരെ കയ്യാണ് വെറും കൈപ്പത്തിക്ക് മാത്രം കൈ എന്ന് പറയും അല്ലെ ഞാൻ കൈ കൊടുത്തെന്ന് പറയാം എന്റെ അർത്ഥം എന്താ മുഴുവൻ കൈ കൊടുത്തെന്നാണോ അല്ല ഈ കൈ കൊടുത്തേ അറബിയിലും അതേപോലെ തന്നെയാണ് യദുൻ എന്ന വാക്ക് അറബിയിൽ ഈ പറഞ്ഞ സ്ഥലത്തിനെല്ലാം ഉപയോഗിക്കും എവിടെ വരെ തടവണം എവിടെ വരെ നിങ്ങൾ തേമം ചെയ്യും ഇസ്ലാമിലെ ഏത് വിധിവിലക്കാണ് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുക ഇതിനേക്കാൾ കടുത്തൊരു വിഷയം വേറെ ഉണ്ട് മോഷ്ടിച്ച പുരുഷനെയും സ്ത്രീയുടെയും കൈ നിങ്ങൾ മുറിച്ചു കളയണം എവിടെ വരെ മുറിക്കും ഒരാൾ വരെ വിരലിന്റെ ഒരു തുമ്പങ്ങ് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാലോ ഒരാൾ വരെ കൈപ്പത്തി വെട്ടണം വേറൊരാൾ വരെ മുട്ടിന്റെ അവിടെ നിന്ന് കളയണം വേറൊരു തോളെന്നെ ബാക്കി വെക്കാൻ പാടില്ല കൈ വെട്ടണം എന്നാ പറഞ്ഞില്ല എത്ര കൈ വെട്ടണം ഒന്ന് വെട്ടിയാൽ മതിയോ രണ്ട് വെട്ടിയാൽ മതിയോ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമുള്ളത് മാത്രമല്ല മോഷ്ടിച്ചവൻ അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അവരുടെ കൈ വെട്ടണമെന്നാണ് നിയമം ആരാണ് മോഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഒരു ഉറുപ്പ്യ കട്ടവനും ഭാഷാപരമായ ആൾ മോഷ്ടാവാണ് അല്ലേ ഒരാൾ ഒരു ഉറുപ്പ്യ കെട്ടാൽ അയാൾ മോഷ്ടാവാണ് ഒരു കോടി കെട്ടാൽ മോഷ്ടാവാണ് എത്ര കെട്ടാൽ വെട്ടണം 25 പൈസ കെട്ടാൽ വെട്ടണോ 10 രൂപ കെട്ടാൽ വെട്ടണോ ഹദീസിലാണ് അതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് ദീനാറിന്റെ 1/4 മോഷ്ടിച്ചാൽ അതിന്റെ തുകക്ക് മുകളിലുള്ളത് മോഷ്ടിച്ചാൽ മാത്രമേ ഒരാളുടെ കൈ ഛേദിക്കേണ്ട ആവശ്യമുള്ളൂ വിധിവിലക്കുകളുടെ വിശദാംശങ്ങൾ ഉള്ളത് ഹദീസിലാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഹദീസ് ഇല്ല എങ്കിൽ മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമായി പോകും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പൊതുവായ വിധിവിലക്കുകൾ മാത്രമാണ് വിവരിച്ചിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ മുഴുവനും ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ് അതുകൊണ്ടാണ് സഹാബികൾ അവർക്ക് അറബി വിശദമായി അറിയുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് അവർക്ക് അറബി നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം ഇന്നത്തെ കാലത്ത് ചില ആളുകൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അറബി പഠിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ സഹാബികളുടെ കാര്യം നിങ്ങൾ നോക്കൂ അവർക്ക് അറബി നന്നായി അറിയാം അവർ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ജീവിച്ചവരാണ് എന്നിട്ട് അവർക്ക് ഖുർആൻ എല്ലാ സന്ദർഭത്തിലും അവരുടെ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റിയോ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു الذين امنوا ولم يلبسوا ايمانهم بظلم اولئك لهم الامن الله വിശ്വസിച്ചതിനു ശേഷം തങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ظلم ഒരു അതിക്രമം കടത്തിക്കൂട്ടാത്തവർ അവർക്കാകുന്നു നിർഭയത്വമുള്ളത് ഈ ആയത്ത് അവതരിച്ചപ്പോൾ സ്വഹാബികളിൽ ചില ആളുകൾ പേടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു അല്ലാഹുവിന്റെ റസൂലേ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു വിശ്വസിച്ചതിനു ശേഷം ഒരു ظلمും ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നബിയെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്ത ആൾക്കാരായിട്ടുള്ളത് എന്തെങ്കിലും ഒരു അതിക്രമം ചെയ്യാത്തവരായി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് നബിയെ സഹാബികൾ വന്ന് ചോദിക്കാൻ ശരിയാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം നോക്കിയാൽ അതിന്റെ അർത്ഥം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരുത്തി കൊടുക്കുകയാണ് അവിടുന്ന് പറഞ്ഞു ഇന്നഹു ലൈസ ബിദാക് നിങ്ങൾ ആ പറഞ്ഞതല്ല അതിന്റെ ഉദ്ദേശം അലം തസ്മഉ ഇലാ ഖൗലി ലുഖ്മാൻ ലിബ്നിഹി ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്ന ശിർക ലസുൽമുൻ അസീം തീർച്ചയായും ശിർക്കാകുന്ന ഏറ്റവും വലിയ സുൽമ് ആ സുൽമാൻ അവിടെ പറഞ്ഞു എല്ലാ സുൽമും അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കാൻ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വകുലു വശറബൂ ഹത്താ യതബയ്യന ലക്കുംൽ ഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തിൽ അസ്വദ് നിങ്ങൾ നോമ്പിന്റെ രാത്രികളിൽ ഭക്ഷണം കഴിച്ചുകൊള്ളുക വെള്ളം കുടിച്ചുകൊള്ളുക എത്ര സമയം വരെ ഹത്താ യതബയ്യന ലക്കുംൽ ഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തിൽ അസ്വദ് വെളുത്ത നൂല് കറുത്ത നൂലിൽ നിന്ന് വേറിട്ട് കാണുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക, വെള്ളം കുടിച്ചുകൊള്ളുക. സഹാബിയായിരുന്ന അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് പോയി എന്നാൽ, എന്നിട്ട് അദ്ദേഹം രണ്ട് നൂലുകൾ ഇങ്ങനെ കയ്യിലെടുത്തു. അല്ലെ, നമ്മളെ നാട്ടിൽ പിന്നെ കറണ്ടെല്ലാം ഓഫാക്കി, ലൈറ്റെല്ലാം ഓഫാക്കി, രണ്ട് നൂലെടുത്തിരുന്നാൽ എപ്പോഴത് രണ്ടും വേർതിരിച്ച് കാണാൻ പറ്റുക? എത്ര സമയം എടുക്കും? ഫജ്റുവാങ് കൊടുക്കുമ്പോൾ കേൾക്കോ, കാണോ? ഇല്ല. അല്ലെ, ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞാലേ ഇത് രണ്ടും വേർതിരിച്ച് കാണാവുന്ന രൂപത്തിൽ വെളിച്ചം പരക്കുള്ളൂ. രണ്ട് നൂലും എടുത്ത് അദ്ദേഹം അങ്ങനെ ഇരുന്നു കുറേ സമയമുണ്ട്. ഫജ്റുവാങ് കൊടുത്താലും ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. റസൂലുള്ളയോട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഞാൻ ഇങ്ങനെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന വിസാദതക അറിയദ്. അവിടുന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വെളുത്ത നൂലും കറുത്ത നൂലുമല്ല, മറിച്ച് പകലിന്റെ വെളുത്ത നൂലും രാത്രിയുടെ കറുത്ത നൂലുമാണ്. അത് രണ്ടും വേറിട്ട് ചക്രവാളത്തിൽ പ്രകടമായി കണ്ടാൽ അതോടുകൂടി ഫജറായി. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച്. അറബി അറിയാത്ത പ്രശ്നമാണോ? അല്ലെ, അറബിയിൽ ഏറ്റവും ശക്തമായ കഴിവുണ്ടായിരുന്നവരാണ് അക്കാലഘട്ടത്തിലെ ഖുറൈശികൾ. അറബി കൊണ്ട് മാത്രം ഖുർആൻ മനസ്സിലാവില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം അതിന് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ മനസ്സിലാകാൻ സുന്നത്ത് അനിവാര്യമാണ്. അതില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കൂല. അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വേണം എന്നതിന് പറഞ്ഞത് ഇതെല്ലാം ധാരാളം തെളിവുകളുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഞാൻ കുറച്ച് സമയം എടുക്കാൻ, അധികം വൈകിപ്പിക്കൂല. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് സംരക്ഷിക്കാമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, ഈ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കുന്നതാണ്. എന്താ ഖുർആനിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം? ഒരു കോപ്പി ഖുർആൻ ഒരു മാറ്റമില്ലാതെ അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടാവുന്നതാണോ? അത് മാത്രമാണോ അതിന്റെ അർത്ഥം? അല്ല. വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ, ഖുർആൻ അതിന്റെ ആശയം നിലനിൽക്കാൻ ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹു സംരക്ഷിക്കുന്നതാണെന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലേ, മറ്റേ ഈ കമ്മ്യൂണിസ്റ്റുകാർ മാർക്സോ ഏഞ്ചൽസോ എഴുതിയ പുസ്തകം, അതിപ്പോൾ അയാൾ എഴുതിയ കോപ്പി തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ കോപ്പി അതിലുള്ള ജീവിതം പാലിക്കുന്ന ഏതെങ്കിലും ഒരുത്തരെ ദുനിയാവിൽ കാണിച്ചു പറ്റും? ഒറ്റ ആൾ പോലും ഉണ്ടാവില്ല. അത് അതിനുവേണ്ടി വാദിക്കുന്നതും വല്ല ഉണ്ടാവില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം കേവലം ഖുർആൻ ഒരു പ്രതി സംരക്ഷിക്കുമെന്നല്ല, മറിച്ച് അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അത് ഹിഫ്ളാക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ദുനിയാവിലുണ്ട്. കഴിഞ്ഞില്ല, വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പുലർത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വാഇഫതു മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും ഔ മൻ ഖാലഫഹും ഹത്താ യാതി അംറുല്ലാഹി തബാരക വ തആല വഹും കദാലിക. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ സത്യത്തിനുമേൽ അടിയുറച്ച് നിലകൊള്ളുന്നവരായി എപ്പോഴും ഉണ്ടായിരിക്കും. നോക്കൂ, അല്ലേ, ഖുർആൻ ജീവിതത്തിൽ പുലർത്തുന്ന ഒരു വിഭാഗം ആളുകൾ അന്ത്യനാൾ സംഭവിക്കുന്നവരുണ്ടാവും. അവരെ സംരക്ഷിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എത്രയെല്ലാം വലിയ പാശ്ചാത്യ ശക്തികൾ ബോംബിട്ടാലും അത് അവസാനിക്കൂല. അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തുന്ന അത് ജീവിതത്തിൽ പുലർത്തുന്ന ആളുകൾ, ഖുർആനിലെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഖുർആനിന്റെ ഭാഷ നിലനിൽക്കും. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ, അതിന്റെ അറബി എന്നത് ഇക്കാലഘട്ടത്തിലും ഏറ്റവും ശുദ്ധമായ, ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ അറബി എന്നത് ഏതാണ്? ഖുർആനിന്റെ ഭാഷയാണ്. മറ്റൊരു ഭാഷക്കും നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. അല്ലെ, ഇംഗ്ലീഷ് വായിച്ച ആളുകൾക്കറിയാം, ഇംഗ്ലീഷിലെ വലിയ സാഹിത്യം എന്ന് പറയുന്നത് ഷേക്സ്പിയർ എഴുതിയ പുസ്തകങ്ങളാണ് അത്ര. ആ പുസ്തകം ഈ കാലഘട്ടത്തിൽ എം എ ഇംഗ്ലീഷ് എടുത്ത ഒരാൾ സ്വയം എടുത്ത് വായിച്ചാൽ അയാൾക്കത് മനസ്സിലാവില്ല എന്നാൽ. ഇംഗ്ലീഷൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ജനിച്ചു മുതൽ സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം. ഇവിടെ ആദ്യം ഇറങ്ങിയ പുസ്തകം മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയ ഏതെങ്കിലും പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കും നിങ്ങൾ. 100 കൊല്ലം മുൻപ് എഴുതിയ പത്രവാർത്ത എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കാണലുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഭാഷയാണോ അത്? അല്ല, ഭാഷയാകെ മാറിയിട്ടുണ്ട്. നമുക്കിത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവൂല എന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഖുർആനിന്റെ ഭാഷ നിലനിൽക്കും, അത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, അതിനെ വിശദീകരിക്കാൻ അനിവാര്യമായും ആവശ്യമുള്ള ഹദീസുകൾ നിലനിൽക്കും, അതെങ്ങും പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ട ചരിത്രമെടുത്താൽ അത് തന്നെ ഒരു അത്ഭുതമാണ്. ചരിത്രത്തിൽ അതിന് സമാനമായ ഒരു വിജ്ഞാന ശാഖ നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിങ്ങൾക്കറിയാം, അത് പരമ്പരകൾ സനദുകളായിട്ടാണ് ജനങ്ങൾക്ക് എത്തിയിട്ടുള്ളത് അല്ലേ. റസൂലുള്ളാഹി നിന്ന് ഇന്ന സഹാബി കേട്ടു, അദ്ദേഹത്തിന് ഇന്ന താബിഈ കേട്ടു, ഇന്ന തബിഈ കേട്ടു. ഇങ്ങനെ ഹദീസുകൾ കേട്ട റാവിമാർ, ലക്ഷക്കണക്കിന് റാവിമാർ, അവരെവിടെയാണ് ജനിച്ചത്, അവരെവിടെയാണ് മരിച്ചത്, അവരെന്നാണ് ജനിച്ചത്, അവരെന്നാണ് മരിച്ചത്, അവരുടെ വാപ്പാന്റെ പേരെന്താ, വാപ്പാന്റെ വാപ്പാന്റെ പേരെന്താ, അറബികൾക്ക് നിങ്ങൾക്കറിയാം നസബുണ്ടായിരിക്കും അല്ലേ. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു, ഇങ്ങനെ നീണ്ട നസബുണ്ടായിരിക്കും ഇത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആളുകൾ എവിടേക്കൊക്കെ യാത്ര പോയിട്ടുണ്ട്, ആരിൽ നിന്നെല്ലാം പഠിച്ചിട്ടുണ്ട്, ആർക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ഹദീസുകൾ എത്രമാത്രം ഓർമ്മയുണ്ടായിരുന്നു. ഏത് ചില ഗ്രന്ഥങ്ങൾ ഇതുവരെ കാണാം, ഇന്ന ഷെയ്ഖിന്റെ ഇന്ന ദർസിൽ ഇരുന്ന സന്ദർഭത്തിൽ അയാൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ അധ്യാപകനിൽ നിന്ന് അയാൾ കേട്ട ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല. നോക്കണം നിങ്ങൾ, ഇന്നയാൾ ഇന്ന സദസ്സിൽ ഇരുന്നപ്പോൾ അയാൾ ഉറങ്ങിയിട്ടുണ്ട്, അന്ന് അയാൾ കേട്ട ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ റിവായത്തിൽ, അദ്ദേഹത്തിന്റെ പരമ്പരയിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ആലോചിക്കണം നിങ്ങൾ, ഇങ്ങനെ ഓരോ വ്യക്തികളെ കുറിച്ചും വിശദമായ പഠനം, വാള്യക്കണക്കിന് വാള്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഈ രംഗത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ ഓരോ റാവിയെക്കുറിച്ചും ഓരോരുത്തരും നിരൂപിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ അത് വിശദീകരിക്കപ്പെടണം, അതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. വലിയ വലിയ വിജ്ഞാനമാണത്. ഞാൻ ചുരുക്കി പറയാം, ഒരു ഹദീസ് സഹീഹാകാൻ ഉലമാക്കൾ പറയും 5 നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത്, ഹദീസ് നിവേദനം ചെയ്യുന്നയാൾ അയാൾ സ്വീകാര്യനായിരിക്കണം, അതിലായിരിക്കണം എന്ന് പറയും. എന്താ അതിലായിരിക്കണം എന്ന് പറഞ്ഞാൽ, അയാൾ മതപരമായി സ്വീകരിക്കപ്പെടാവുന്ന സ്വഭാവമുള്ളയാളായിരിക്കണം. അയാൾ കുഫറുള്ളാവാൻ ആളാവാൻ പാടില്ല, ബിദഅത്തുള്ളാവാൻ ആളാവാൻ പാടില്ല, അതുപോലെ പരസ്യമായി ഹറാമുകൾ ചെയ്യുന്ന ആളാവാൻ പാടില്ല, തിന്മകളിൽ തുടരുന്ന മനുഷ്യനാകാൻ പാടില്ല. എന്തിനധികം അവർ പറഞ്ഞു ഖവാരിമുൽ മുറു, ആ പൊതുവെ ജനങ്ങൾക്കിടയിൽ ഒരു മാന്യതയായി കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അതിനു വിരുദ്ധം പ്രവർത്തിക്കുന്ന ആളാവാൻ പാടില്ല. ആലോചിക്കണം. ഉദാഹരണത്തിന്, ഒരു ഒരു മൗലവിയായ ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തുണിയൊക്കെ മടക്കി കുത്തി അങ്ങനെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് അയാൾക്ക് ചേർന്നതല്ല, അത് അയാളുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല. ഒരു ദീൻ പറയുന്ന ഒരാൾ ആ കോലത്തിൽ അങ്ങനെ നടക്കുക എന്നുള്ളത് അയാൾക്ക് യോജിച്ചതല്ല. അതിനാണ് ഖവാരിമുൽ മുറു എന്ന് പറയാം. പൊതുവെ അത് ചിലപ്പോൾ അനുവദിക്കപ്പെട്ടതായിരിക്കും, പക്ഷെ അയാൾ ദീന് പറയുന്ന വ്യക്തിയായതുകൊണ്ട് അയാളുടെ മാന്യതയ്ക്ക് അത് ചേർന്നതല്ല. അതിന് ഖവാരിമുൽ മുറ, പൊതു ജനങ്ങൾക്കിടയിൽ പൊതുവെ പാലിക്കപ്പെടുന്ന മര്യാദകൾ അത് പാലിക്കുന്നവനായിരിക്കണം. ഇങ്ങനെ അയാൾ ഹദീസ് സ്വീകരിക്കപ്പെടാനുള്ള സ്വഭാവ മര്യാദകൾ പാലിക്കപ്പെട്ടവനെ കളവ് പറയാൻ പാടില്ല, ഒരിക്കൽ പോലത്ത് കളവ് കേൾക്കാൻ പാടില്ല. ഹദീസ് സ്വീകരിക്കുന്നതിൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ആദ്യം പരിഗണിക്കും. ആ ഹദീസ് നിവേദനം ചെയ്ത റാവിമാരിൽ ഏതെങ്കിലും ഒരാൾ ദീനിയായി സ്വീകരിക്കപ്പെടാത്തവനാണോ? കഴിഞ്ഞില്ല, രണ്ടാമത്തെ കാര്യം അയാളുടെ ഓർമ്മ പരിശോധിക്കും. എന്റെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നത് പോലെയായിരുന്നു, അല്ലെങ്കിൽ അത് ഓർമ്മിച്ചു വെക്കുന്നത് പോലെയാണ് അവർ ഹദീസുകൾ ഓർമ്മിച്ചിരുന്നത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ പഠിച്ചിട്ടുള്ളത്? ഏ മാലിക്യുമുദ്ദീൻ കേട്ട് എന്താന്ന് വെച്ചാൽ നാലുവിക്കട്ടെന്നറിയോ? ഇല്ല, അപ്പൊ കിട്ടും അല്ലെ അതിന്റെ ബാക്കി. ഒരു നിമിഷ നേരത്തേക്ക് നമുക്ക് ഓർക്കേണ്ടി വരില്ല. ഉലമാക്കൾ പറഞ്ഞു, ബബത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഓർമ്മശക്തി, ഹദീസിൽ സ്വീകരിക്കപ്പെടുന്ന ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ അയാൾ പഠിച്ച ഹദീസുകൾ അയാളോട് ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് അത് കേൾപ്പിക്കാൻ സാധിക്കണം. അങ്ങനത്തെ ഓർമ്മ ഉണ്ടാവണം. അതാണ് ഹദീസിൽ ഓർമ്മയുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞില്ല. രണ്ടാമത്തെ നിബന്ധന നല്ല ഓർമ്മശക്തി ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ഈ ഹദീസിലെ പരമ്പരയിലുള്ള ആളുകൾ പരസ്പരം ഈ ഹദീസ് കൈമാറാനുള്ള സാഹചര്യം ഉണ്ടാകണം, അവരുറപ്പുവരുത്തും. ഉദാഹരണത്തിന്, ഞാൻ 1990 ജനിച്ച ആളാണ്. ഞാൻ പറയാൻ 1970 മരിച്ച ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂല. അതല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഒരാൾ ബഗ്ദാദിലാണ്, ഒരാൾ മദീനയിലാണ്, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടില്ല. ഒരാൾ പറയാൻ ഞാൻ ഇന്നാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല. ഇവർ തമ്മിൽ പരസ്പരം ഹദീസുകൾ കൈമാറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടണം. മൂന്നാമത്തെ നിബന്ധനയാണ്. ഇതൊക്കെ കഴിഞ്ഞാലും പോരാ, നാലാമത്തെ നിബന്ധന ഉലമാക്കൾ പറഞ്ഞു, നാലാമത്തെ നിബന്ധന, ഈ ഹദീസ് ഒരിക്കലും എന്താവാൻ പാടില്ല. സ്ഥിരപ്പെട്ട ആളുകൾ, സ്വീകരിക്കപ്പെടാവുന്ന റാവിമാർ ഉദ്ധരിച്ച് ഹദീസിന് വിരുദ്ധമാകാൻ പാടില്ല. എല്ലാവരും പറയുന്ന വിശ്വാസം ഇങ്ങനെ ചെയ്തിട്ടു, ഇയാൾ മാത്രം പറയാം റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നു പറഞ്ഞാൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല. അതോടൊപ്പം അഞ്ചാമത്തെ നിബന്ധന കുറച്ച് സൂക്ഷ്മമായ നിബന്ധനയാണ്. അതിൽ സൂക്ഷ്മമായ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റാവി ചിലപ്പോൾ നല്ല ഓർമ്മശക്തിയുള്ള ആളായിരിക്കും, പക്ഷെ അയാൾ ഏതെങ്കിലും ഒരു അധ്യാപകനിൽ നിന്ന് കേട്ട ഹദീസ് ചിലപ്പോൾ പ്രശ്നമായിരിക്കും. അപ്പൊ ആ ദർശനം ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് ചിലപ്പോൾ അയാൾ ഹദീസ് സ്വീകരിക്കപ്പെടും, ആ റാവിയിൽ നിന്നുള്ള ഹദീസ് സ്വീകരിക്കപ്പെടും. ഇത് സൂക്ഷ്മമായ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഒരു ഹദീസ് സഹീഹ് എന്ന് പറയുന്നത്. അത് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരെല്ലാവരും യോജിച്ച കാര്യമാണ് ബുഖാരിയിലെ മുസ്ലിമിലെ ഹദീസുകൾ കൂടി അലക്കണമെന്ന്. ഇങ്ങനെ പരിശോധിച്ചൊരു ഹദീസ് സഹീഹാണ് എന്ന് പറയുന്നത്. എന്നാൽ ബുഖാരിയിലെ മുസ്ലിമിലെ ഹദീസുകൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണത്? മുസ്ലിം ഉമ്മത്തിലെ മറ്റുള്ള പണ്ഡിതന്മാരെല്ലാം അതിന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ബുഖാരി മുസ്ലിമും മാത്രം പറഞ്ഞു പോയതല്ല അത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ചില ആളുകൾ ഒരു ബുഖാരി എന്താ മനുഷ്യനല്ലേ, മുസ്ലിം എന്താ മനുഷ്യനല്ലേ, അവർക്ക് എന്താ അബദ്ധം പറ്റിക്കൂടെ, മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിൽ അബദ്ധം പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ സഹീഹാണ് എന്നതിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്, അവർ അംഗീകരിച്ച് യോജിച്ച കാര്യമാണത്. ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ദ് ഉണ്ടായിരുന്ന പണ്ഡിതന്മാരാണ് അവർ, മനഃപ്പാടമുണ്ടായിരുന്നവരാണ്. ആ ഉലമാക്കൾ എഴുതിയ ഈ ഗ്രന്ഥങ്ങളിൽ ഹദീസുകൾ സഹീഹാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഒരു ഹദീസ് സഹീഹാണ് എന്ന് ഉലമാക്കൾ വിധിക്കുന്നത്. അല്ലാതെ ഓരോരുത്തരും ആ ഹദീസ് ഇങ്ങനെ നോക്കുക, ഇതെത്ര പോരാ, ആ ഇത് ലൈഫായിക്കോട്ടെ, ഇത് കുഴപ്പമില്ലല്ലോ, സഹീഹായിക്കോട്ടെ, അങ്ങനെയല്ല. അങ്ങനെ ആണെന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നാട്ടിലുണ്ട്. ഒരിക്കൊരാൾ പറഞ്ഞു, പിന്നെ ഞാൻ ഹദീസുകൾ സഹീഹാക്കിയത് ഖുർആൻ യോജിച്ചതാണ്, ഖുറാൻ യോജിക്കാത്ത ഹദീസ് ഞാൻ സഹിയാക്കിയിട്ടില്ല. എന്താ പറഞ്ഞ അർത്ഥം? ഖുറാൻ യോജിച്ചതെല്ലാം ഹദീസാണോ? ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ ദാനധർമ്മം ചെയ്യൂ, നല്ല കാര്യമല്ലേ പറഞ്ഞത്, നല്ല കാര്യമല്ലേ പറഞ്ഞത്, പറഞ്ഞത് നല്ല കാര്യമാണ്. ഖുറാൻ യോജിച്ചതല്ലേ പറഞ്ഞത്, ഖുറാൻ യോജിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇത് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖുറാനിന് യോജിച്ചത് കൊണ്ട് ഒരു ഹദീസ് സഹിഹായിക്കൊള്ളണമെന്നില്ല. ഖുറാൻ വിരുദ്ധമാണ് എന്ന് നിന്റെ ബുദ്ധിയിൽ നിനക്ക് തോന്നിയത് കൊണ്ട് അത് ദൈഫായിക്കൊള്ളണമെന്നുമില്ല. അപ്പൊ പണ്ഡിതന്മാർ ഹദീസുകൾ സഹീഹാക്കാൻ സ്വീകരിച്ച നിബന്ധനകൾ അത്രമാത്രം സൂക്ഷ്മമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കുക, ഈ പറയുന്ന ബുഖാരി മുസ്ലിം എന്ന് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകൾ, അവർ പലപ്പോഴും സ്വീകരിക്കുന്ന മറ്റു ചരിത്രങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. വലിയ സയൻസാണ് എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്ന നിയാന്ത്രടാലിൽ നിന്ന് പറഞ്ഞ മനുഷ്യരുണ്ടായിരുന്നു, ഇത്ര കൊല്ലം മില്യൺ വർഷം മുൻപ് ജീവിച്ചാണ് അയാൾ ഇങ്ങനെ ഒരു കല്ലോട്ട് ഇങ്ങനെ ഉണ്ടാക്കി, ഇതിനൊക്കെ എന്ത് സെനതാള്, എന്ത് തെളിവാതിനുള്ളത് അല്ലേ? 5000 വർഷങ്ങൾക്ക് മുന്നുള്ള കല്ലാണിത്, പുരാതനമായി കണ്ടുപിടിച്ചാണ്, കാർബൺ ടെസ്റ്റ് നടത്തിയതാണ്, എന്ത് തെളിവാള്, എന്തെങ്കിലും സെനതുണ്ടോ? ഈ പറയുന്ന ചരിത്രത്തിന് എന്തെങ്കിലും അടിസ്ഥാനം? നിങ്ങൾ ഹദീസുകളെ തള്ളിക്കളയുകയാണ് എങ്കിൽ ദുനിയാവിലെ ഒരു ചരിത്രം പോലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. എന്തിനധികം ഈ അടുത്ത് 100 or 200 കൊല്ലം മുൻപ് ജീവിച്ചിരുന്ന ആൾക്കാർ വരെ ജീവിച്ചിരുന്നു എനിക്ക് പറയാൻ പറ്റൂല. എനിക്ക് വല്ല സനതുണ്ടോ? 1400 കൊല്ലം മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാർ, രാജാക്കന്മാർ, ഭരണാധികാരികൾ, അവരെ കുറിച്ചൊക്കെ എന്ത് തെളിവാണുള്ളത് അല്ലേ? നമ്മളെ നാട്ടിൽ ചരിത്രത്തെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ചിലർ പറയുന്നതാണ്. അവർ പറയും അല്ലേ, പിന്നെ 400 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ ജീവിച്ചിരുന്നു, ഒരു സെയ്ദ് എന്ന് പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു എന്നതിന് തെളിവെന്താ? മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ മുഹമ്മദ് സത്യസന്ധനാണോ അറിയില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ചരിത്രം സ്വീകരിക്കാൻ ഉപയോഗിക്കാൻ മാനദണ്ഡം. അത് സ്വീകരിക്കുന്ന, അത് ഒരു പ്രയാസവുമില്ലാതെ സ്വീകരിച്ച് ചരിത്രം എന്ന് പറഞ്ഞ് അതിന് വലിയ ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകളാണ് ആരെ വിമർശിക്കുന്നത്? ഹദീസിനെ വിമർശിക്കുന്നത്. നിങ്ങൾ ഹദീസുകളെ നിഷേധിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ദുനിയാവിലെ ഒരു ചരിത്രം അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വിശദീകരിക്കണം ഞാൻ, പിന്നെ വിശദമായി പറയേണ്ട കാര്യമാണ്. കാരണം ഹദീസുകളെ സംശയമുണ്ടാക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിലേക്ക് ശത്രുക്കൾ കടത്തിവിട്ട ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ്. ആ വിഷയം നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് നാം തള്ളിക്കളഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള നമ്മുടെ കണ്ണി അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഹദീസുകൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം നാം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم استغفرك.